ദർശനം യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ? അസത്യത്തിൽ നിന്ന് സത്യവും ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം നിത്യയാണ്. അത്യുന്നതിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അതിനെ അവഗണിക്കുക. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്, അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം. സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയും. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാവുന്നു. യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും. ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാൽ അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപോസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞത ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവരുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നത് വരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകിയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരിയുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തു കളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ ദൈവഭയത്തിന് പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവേ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച് ഇസ്രയേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവർത്തിയുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് അഹരോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു, എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. കുടില ബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു, അനുഭവ സമ്പന്നൻ അതിന് പകരം വീട്ടും. സ്ത്രീ ഏത് പുരുഷനെയും സ്വീകരിക്കുമെന്നാൽ പുരുഷനെല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല. സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു, മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണ് അത്. അവരുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞാണെങ്കിൽ അവരുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ്. ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവന്റെ തുണയും താങ്ങും അവൾ തന്നെ. നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആര് വിശ്വസിക്കും? അതുപോലെ വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്തെ അന്തിയുറങ്ങുകയും ചെയ്യുന്നവനെ ആര് വിശ്വസിക്കും? ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതന് ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയമായി നിൽക്കും. സ്നേഹിതനെ മറക്കരുത്, നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം, അവൻ നിന്നെ ചതിച്ചെന്നു വരാം. സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. സ്ത്രീയോട് അവരുടെ പ്രതിദ്വന്ദിയെ പറ്റിയോ, ഭീരുവിനോട് യുദ്ധത്തെ പറ്റിയോ, വ്യാപാരിയോട് വിലയെ പറ്റിയോ, വാങ്ങുന്നവനോട് വിൽപ്പനയെ പറ്റിയോ, വിദ്വേഷിയോട് നന്ദിയെ പറ്റിയോ, ക്രൂരനോട് കരുണയെ പറ്റിയോ, അലസനോട് അധ്വാനത്തെ പറ്റിയോ, ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ, മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടരുത്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക. അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്ത്രാവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രയേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം വരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജന ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 വരികളൊരു സ്തുതി ദൈവമായ സ്ത്രീയുടെ ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുവശ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോടും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വളരെ അനുഗ്രഹീതമായി ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തിന് അമുഖമായ സ്തുതിയും ആരാധനയും വന്ദനയും സമർപ്പിക്കുന്നു. സജീവമായി നിലനിന്നും കൊടുക്കുന്ന സദനാസനത്തിന്റെ മക്കളക്കൂല്യത്തെ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധകരായ വൈദിക ശ്രേഷ്ഠയും
സ്നേഹാദരങ്ങളോടുകൂടി ഈ അനുഗ്രഹമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ചില പടങ്ങൾ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് പടങ്ങളിൽ കൂടി സന്തോഷത്തിൽ പേർന്ന് കൂടിയിരിക്കുന്ന വിശ്വാസികളിൽ ചേർന്ന് ജീവിതമാനിപ്പിക്കും. അതിനെ തുടർന്ന് ആരംഭിക്കുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ 223-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പാപത്താൽ നിറയപ്പെട്ടതായ ഈ പ്രപഞ്ചത്തെ തന്റെ സ്വന്തമാക്കി തീർത്ത ദൈവത്തെ ആരാധിക്കാം. ദിനംതോറും നമ്മെ നയിക്കുന്ന, നമ്മുടെ കുറവുകളെ പോക്കുന്ന, നന്മകൾ നൽകുന്ന ദൈവത്തെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. 223-ാമത്തെ ഗീതം, ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല.
ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിലാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിലാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയൽ പിടിച്ചെടുത്തു, പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി, പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി, ഞാനെന്നാളും ആത്മാവിലാരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിയിടുമ്പോൾ, മധ്യെ വന്നനുഗ്രഹം ചെയ്തിടാമെന്നൂരാം, മധ്യെ വന്നനുഗ്രഹം ചെയ്തിടാമെന്നൂരാം. ചെയ്തവെന്നേ മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും. ചെയ്തവെന്നേ മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ നിന്നാത്മ പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ, നിന്നാത്മ പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ, നിശക്തിയായെത്തിടുക നിന്നെ ഇന്ന് ആത്മാവിലാരാധിക്കും. നിശക്തിയായെത്തിടുക നിന്നെ ഇന്ന് ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഹോറേബിൽ മോശ കണ്ട മുൾപാടർപ്പിൽ കത്തിയതാവഗ്നി, നിന്ദാസരിൽ പക നൽഭൂതം ചെയ്യുവാൻ, നിന്ദാസരിൽ പക നൽഭൂതം ചെയ്യുവാൻ, ബന്ധനമഴിച്ചിടുന്നേ നിന്ദാസർ ആത്മാവിലാ ആരാധിക്കും ബന്ധനമഴിച്ചിടുന്നേ നിന്ദാസർ ആത്മാവിനാരാധിക്കും ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ചെങ്കടൽ കടന്നു മിര്യാം തൻ കൈയിൽ തപ്പെടുത്താത്തതുപോൽ ചെങ്കടൽ കടന്നു മിര്യാം തൻ കൈയിൽ തപ്പെടുത്താത്തതുപോൽ പാപത്തിൻ ചങ്ങലം പൊട്ടിച്ചെറിഞ്ഞതാൽ പാപത്തിൻ ചങ്ങലം പൊട്ടിച്ചെറിഞ്ഞതാൽ ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും തുതിക്കും ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിനാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ആത്മാവിനാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ
പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി
അതുപോലെയൊക്കെ തന്നെ ആമേൻ.
നിന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി
ദൈവമായ നാമത്തിൽ പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ബലവാനെ നീ പരിശുദ്ധനാകുന്നു അല്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണം
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു മണ്ണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു മണ്ണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ
കർത്താവേ കൃപയുണ്ടായി
ഞങ്ങളോട് കണ്ണ
ചെയ്യണമേ
ഞങ്ങളുടെ കൈക്കൊണ്ട്
ഞങ്ങളോട് കണ്ണ ചെയ്യണമേ
ദൈവമേ നിനക്ക് സ്തുതി
ഭാവികളാടിയാരോട് നിനക്ക് സ്തുതി പറയ്ക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
തിരുനാമ പ്രസിദ്ധമാക്കണമേ
എന്റെ രാജ്യം പറയണമേ ദിവസം
പ്രതിലെ പോലെ
ഞങ്ങൾക്ക്
ആവശ്യം
ഞങ്ങളുടെ കടക്കാരും ഞങ്ങൾ
കിട്ടിയത് പോലെ ിക്കരുത് പിന്നെ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തിയും മഹത്വം നിനക്കുള്ളതാകുന്നു
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം
ഇവിടെ വാഴ്ത്തപ്പെട്ടവനെയാകുന്നു എതിർപരമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള മറിയമേ അമ്മേ ഭാവിയുള്ള നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഉപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ ഭരക്കുമോ സത്യവാനായ പിതാവേ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് നിന്റെ പുത്രനെ കൽപ്പിച്ചയച്ചതിനാൽ നിനക്ക് സ്തുതി സത്യവാനായ പുത്ര നിന്റെ ശിഷ്യന്മാരുടെ മേൽ നിന്റെ പരിശുദ്ധ റൂഹായി അയച്ചതിനാൽ നിനക്ക് സ്തുതി പരിശുദ്ധ റൂഹ സ്വർഗരാജ്യത്തിലെ പ്രസംഗിക്കുന്നതിന് സ്നേഹന്മാരെ വഴി കാണിച്ചതിനാൽ നിനക്ക് സ്തുതി മൂന്ന് അഗ്നോമാകളോടും ഏക സാരാംശത്തോടും കൂടിയവനും ലോകങ്ങളുടെ സൃഷ്ടാവും സകലത്തിന്മേലും അധികാരിയുമായിരിക്കുന്ന ദൈവമേ നിനക്ക് സ്തുതി ജീവനുള്ള യേശു മെസ്സിഹ നിന്റെ പിതാവിനോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ എന്നേക്കും നിനക്ക് സ്തുതി നിന്റെ രൂപത്തിൽ നീ ഞങ്ങളെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി ജീവൻ നൽകുന്ന നിന്റെ മരണത്താൽ നീ ഞങ്ങളെ രക്ഷിച്ചതിനാൽ നിനക്ക് സ്തുതി ഞങ്ങളുടെ ബലഹീന വർഗത്തെ നീ ഏറ്റം കാത്തുകൊണ്ടതിനാൽ നിനക്ക് സ്തുതി നീ ഏറ്റം ഹീനപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി സ്നേഹന്മാർക്ക് സഹോദരനായി തീരുകയും വഴിയിൽ അവരോടുകൂടെ നടക്കുകയും ചെയ്തക്കവണ്ണം നീ ഏറ്റവും വിനയപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി നിന്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുകയും അവരെ ലോകത്തിലേക്ക് അയക്കുകയും നിങ്ങൾ പോയി സർവ്വജനങ്ങളെ ശിക്ഷപ്പെടുത്തുവീനെന്ന്
ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നും അവരോട് കൽപ്പിക്കുകയും ചെയ്തതിനാൽ നിനക്ക് സ്തുതി. നിന്റെ സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ വിസ്മയിക്കുകയും നിന്റെ മനുഷ്യപ്രീതിയെ കുറിച്ച് ഞങ്ങൾ അത്ഭുതപ്പെടുകയും ഞങ്ങളുടെ ഹൃദയകണ്ണുകൾ നിങ്ങളിലേക്ക് പതിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ താമസിക്കുകയും യാദൃശ്ചികമായി ചെന്നു ചേരുകയും ചെയ്യുന്ന എല്ലായിടത്തും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന എല്ലാ വഴികളിലും യാത്രയിലും ഞങ്ങളുടെ ആശ്വാസത്തിനും സഹായത്തിനുമായിട്ട് നിന്നെ ഞങ്ങൾക്ക് അയച്ചു തരത്തക്കവണ്ണം നിന്റെ പിതാവിനെ ഞങ്ങളോട് യോജിപ്പിക്കണമേ. നീ ഞങ്ങളുടെ മുമ്പിൽ വഴി തെളിയിക്കുന്നവനായിരിക്കണമേ. നിന്റെ പരിശുദ്ധ സ്ലീഹന്മാരോടുകൂടെ നീരുന്ന പ്രകാരം നീ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. ഞങ്ങൾ വഴിയിൽ കൂടി നടക്കുമ്പോൾ നിന്നെ കുറിച്ച് വിചാരിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നിൽ നടക്കുമാറാകണമേ. നിന്നാൽ സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കണ്ണുകൾ അന്യകാഴ്ചകളിൽ നിന്ന് നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിന്റെ കൃപയ്ക്ക് അനുയോജ്യമല്ലാത്ത എല്ലാ വചനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കൈകൾ അഹങ്കാരത്തോടെ നീട്ടപ്പെടാതിരിക്കാനും നിന്നാൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കാലുകൾ നിന്റെ വഴിവിട്ട് നടക്കാതെയും തിന്മയാകുന്ന കെണിയിൽ ആപ്പെടാതെയും പാമ്പുകൊടി കൊള്ളാതെയും ദുഷ്ടജന്തുവിനാലും തേളിനാലും ഉപദ്രവിക്കപ്പെടാതെയും ദുഷ്ടമനുഷ്യരാൽ തകർക്കപ്പെടാതെയും നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. കർത്താവെ, വ്യസനം കൂടാതെ ഞങ്ങളുടെ ബോധങ്ങളെയും ഉപദ്രവം കൂടാതെ ഞങ്ങളുടെ ശരീരത്തെയും കാത്തുകൊള്ളണമേ. അനാവശ്യ കാര്യങ്ങളെ വിചാരിക്കാതെ ഞങ്ങളുടെ ബുദ്ധിയെയും ജഡമോഹങ്ങളിൽ ഉൾപ്പെട്ട് തളർന്നു പോകാതെ ഞങ്ങളുടെ മനസ്സിനെയും കാത്തുകൊള്ളണമേ. നിന്റെ മഹത്വത്തിന് ചേരാത്ത സകലത്തെയും ഞങ്ങളിൽ നിന്ന് ഉരിഞ്ഞു കളയണമേ. നിന്റെ കൃപയെ ഞങ്ങളിൽ പുതുതാക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാനും നിന്റെ കൂടെ നിന്റെ പിതാവിന്റെയും നിന്റെ പരിശ്രൂഹായുടെയും അടുക്കിലേക്ക് യാത്ര ചെയ്യുവാനും നിന്റെ രാജ്യത്തിൽ അവകാശികളായിരിക്കാനും നിന്റെ കൃപയാൽ നിന്റെ കൂടെ ജീവിപ്പാനും നിന്റെ കൃപയും കരുണയും കൈക്കൊള്ളുവാനും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശ്രൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.
പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വമായിരിക്കട്ടെ. ഭഗവാനുള്ള വൈദികരെ, കർത്താവിലെ വിശ്വാസികളെ, ഇന്ന് ജനുവരി മാസം 21 തുമ്പവൻ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലിത്തയായിരുന്ന ഫിലിപ്പോസ് മറിയോ സെബിയോസ് തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ്. ആ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് തേടാം. അദ്ദേഹത്തിലൂടെ മലങ്കര സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. തുമ്പവൻ ഭദ്രാസനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമേരിക്കയിൽ വന്നിട്ടുള്ള അനേകർ ഉണ്ടെന്ന് നമുക്കറിയാം. വിവിധ പള്ളികളിലായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന പലരും അഭിനന്ദനായ ഫിലിപ്പോസ് മറിയോ സെബിയോസ് തിരുമേനിയുടെ വളരെ അടുത്ത് ഇടപെട്ടിട്ടുള്ളവരും നല്ല സ്നേഹബന്ധം പുലർത്തിയിട്ടുള്ളവരുമാണ് എന്നുള്ളത് നമുക്കറിയാം. അവർക്കെല്ലാവർക്കും ആ പിതാവിന്റെ മധ്യസ്ഥതയും തുണയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ബലഹീന എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശേഷം ആ പേര് എനിക്കാണല്ലോ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കും ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. സഭ 3 നോമ്പിലേക്ക് തയ്യാറെടുക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ 3 ദിവസം പൂർണ്ണമായിട്ടും നമുക്ക് നോമ്പിന്റെ ദിവസങ്ങളാണ്. 3 നോമ്പും വലിയ നോമ്പും 3 നോമ്പും വലിയ നോമ്പും ഒരേപോലെ അനുഷ്ഠിക്കുന്ന നോമ്പുകളാണല്ലോ. ആ ഒരു നിലയിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങൾ നോമ്പിന്റെ അല്ലെങ്കിൽ വലിയ നോമ്പിന്റെ മുന്നോടിയായിട്ട് വരുന്ന 3 നോമ്പും വലിയ നോമ്പും ഒരേ സന്ദേശവും ഒരേ ചിന്തകളും ആണ് പങ്കുവയ്ക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാം. എങ്കിലും അടുത്ത തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങൾ 3 നോമ്പിന്റെ ദിവസങ്ങളാണ്. വളരെ നിശ്ചയോടുകൂടി അനുഷ്ഠിക്കണമെന്ന് നിർബന്ധപൂർവം സഭ പഠിപ്പിക്കുന്ന നോമ്പാണ് 3 നോമ്പും വലിയ നോമ്പും.
അവര് നിലയിൽ അതിനെ കാണുവാൻ തക്കവണ്ണം ഒരു അത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് ഇപ്പോൾ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് അതിനുശേഷം ധ്യാനം നയിക്കുന്നതും ആയിരിക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതായി. സുവിശേഷ ഗീതങ്ങളിലെ 129-ാമത്തെ ഗീതം എല്ലാവർക്കും അറിയാവുന്നതായ ഗീതമാണ്. നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം ജീവിതത്തിലേക ആശ്രയമേ. അനുദിന ജീവിതത്തിൽ നാം ആശ്രയമായി ഇരിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ദൈവനാമത്തെ നമുക്ക് മാറ്റപ്പെടുത്താം. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം എനിക്കത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം എനിക്കത്രയാനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശുവത്ര നല്ലവൻ യേശുവത്ര വല്ലഭൻ പതിനായിരത്തിൽ ആദിശ്രേഷ്ഠനവൻ. യേശുവത്ര നല്ലവൻ യേശുവത്ര വല്ലഭൻ പതിനായിരത്തിൽ ആദിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം എനിക്കത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം എനിക്കത്രയാനന്ദം. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും അവൻ എന്നെ രക്ഷിക്കും. തൻ കോടി കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ. അവൻ എന്നെ ശാസിക്കും അവൻ എന്നെ രക്ഷിക്കും. തൻ കോടി കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം എനിക്കത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം എനിക്കത്രയാനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമാ എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അടച്ചു അവൻ എന്നെ താങ്ങീതൻ. പൂജ ബലത്താൽ എന്നെ നടത്തും അവൻ. അവൻ എന്നെ അടച്ചു അവൻ എന്നെ താങ്ങീതൻ. പൂജ ബലത്താൽ എന്നെ നടത്തും അവൻ. േശു
അഹം എൻ ജീവിതത്തിലെ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമന്നേശുവിൻ നാമം എനിക്കത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമന്നേശുവിൻ നാമം എനിക്കത്ര ആനന്ദം
മർക്കോസിന്റെ സുവിശേഷം 5:1-20 വാക്യങ്ങൾ പാർക്കുമോ അവൻ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കലറുകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കലറുകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ച് കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ച് വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ രാവും പകലും കലറുകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, പൗനവനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേര് എന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നുവെന്നും ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ച് കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദവും കൊടുത്തു. അശുദ്ധാത്മാവുകൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്ന് ലെഗിയോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പോട്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് ഞങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാമെന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതിനെ ഒക്കെയും ദേക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും അയച്ചപ്പെടുകയും ചെയ്തു. പാർക്കുമോർ
ഏകദൈവത്തിന്റെ സന്നിധാനത്തിൽ നമസ്കൊണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, നാം ഇപ്പൊ വായിച്ചു കേട്ട വേദഭാഗം പരിശുദ്ധനായ മർക്കോസ് എവൻഗേലിയോസിന് എഴുതിയ സുവിശേഷത്തിന്റെ 5:1-20 ഭാഗമാണ്. അതൊരു സംഭവമാണ് പരാമർശിക്കുന്നത്. യേശു ക്രിസ്തു ഗദരദേശത്ത് പോയ സംഭവമാണ്. കർത്താവ് പല സ്ഥലങ്ങളിൽ പോകുന്ന സംഭവങ്ങളുണ്ട്. കർത്താവ് തുടരെ തുടരെ ആയിട്ട് സന്ദർശിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. പക്ഷെ ഗദരദേശത്ത് പോയതായിട്ട് പറയുന്ന വേറെ സംഭവങ്ങളൊന്നുമില്ല. കാരണം അത് പുറജാതികളുടെ സ്ഥലമാണ്. ഗ്രീക്ക് കൾച്ചർ ഉള്ള സ്ഥലമാണ്. ഗലീല കടലിന്റെ കിഴക്ക് ഭാഗത്തുള്ള ചെറിയൊരു സ്ഥലമാണ്. ഗദരദേശത്തെ പറ്റി വേറെ ഭാഗങ്ങളിലൊന്നും വലിയ പരാമർശങ്ങളൊന്നുമില്ല. ഈ സംഭവം തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8:28-34 ഭാഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തു അവിടെ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തുമ്പോ അവിടെ ഭൂതഗ്രസ്തരായ രണ്ടുപേരുടെ കഥയാണ് പറയുന്നത്. ഗദരദേശത്ത് എത്തിയപ്പോ
ഭൂതഗ്രസ്തരായ രണ്ടുപേര് വന്നു ഒന്ന് അവരുടെ ഭൂതങ്ങളെ പുറത്താക്കി പന്നിക്കൂട്ടങ്ങളിൽ പോയി. അങ്ങനെ അത് അത് വളരെ ചെറിയൊരു വിവരണമാണ്, രണ്ട് പേരുടെ ഒരു നറേഷനാണ് അവിടെ കാണുന്നത്. എന്നാൽ ഈ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ ദ ലോങ് നറേഷൻ 20 verses 20 വാക്യങ്ങളിലായിട്ട് ഈ ഗദരദേശത്ത് കർത്താവ് പോയ ആ സംഭവം പറയുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ചിന്ത ഇതിനകത്തുള്ളത്, ഇത് മറ്റ് സംഭവങ്ങളും ഒക്കെ ആയിട്ട് വന്ന യേശു ക്രിസ്തുവിന്റെ അടുക്ക് വന്നിട്ടുള്ള പലരും കുഷ്ഠരോഗികളും മന്ദന്മാരും അങ്ങനെയൊക്കെ ഉള്ളവരും ഒക്കെയാണ്. ഇവിടെ വന്ന മനുഷ്യൻ ഇവൻ പ്രജാതികളുടെ സ്ഥലമായ ഗദരദേശത്ത് ഉള്ളതാണെന്ന് മാത്രമല്ല, ഇവൻ താമസിക്കുന്ന ശവക്കല്ലറയിലാണ്. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. ഈ മനുഷ്യൻ വന്നിരിക്കുന്നത്, അവൻ താമസിക്കുന്നത് ശവക്കല്ലറയിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ താമസിക്കുന്ന ശവക്കല്ലറയിൽ. ശവക്കല്ലറയിൽ ആരാ താമസിക്കുന്നത്? മരിച്ചുപോയ മനുഷ്യനാ താമസിക്കുന്നത്. പക്ഷെ അവൻ ശവക്കല്ലറയിൽ താമസിക്കുന്നു. ശവക്കല്ലറയിൽ താമസിക്കുന്നു, അവൻ അശുദ്ധാത്മാവുണ്ട്. പിന്നെ അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ഇവനെ ആർക്കും ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. ഇവനെ അശുദ്ധാത്മാവുണ്ടായതുകൊണ്ട് ഇവനെ ആർക്കും പലർക്കും ഈ ഒരാളെ ബന്ധിച്ചിട്ടുക എന്ന് പറയുന്നത് പലരും കൂടിയാണല്ലോ അല്ലേ. അവനെ ആർക്കും പലരും കൂടി ബന്ധിക്കാൻ ശ്രമിച്ചിട്ടൊന്നും നടന്നിട്ടില്ല. ചങ്ങല കൊണ്ട് ബന്ധിച്ചില്ല. ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ സാധിക്കുന്ന ചങ്ങല വലിച്ചു പൊട്ടിക്കുക എന്നൊക്കെ പറയും. ഓ, അത് വലിയ ബലമല്ലേ. ഈ അശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് അത് ഭയങ്കര ശക്തിയാണ്, ഭയങ്കര ബലമുണ്ട് അവർക്ക്. അശുദ്ധാത്മാവിന് സാധാരണ മനുഷ്യനേക്കാൾ അവനെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും ഒക്കെയുള്ള ശക്തിയും ബലവും ഒക്കെ ഉണ്ട്. അതായിരിക്കും ഈ നമ്മളിപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, പിശാജ് സ്ത്രീയുടെ അടുക്കൽ വന്നിട്ട് എല്ലാ ദൈവത്തോട് ദൈവ സൃഷ്ടിയായി ദൈവ കൈപ്പണിയായി ദൈവത്തെ മുഖാമുഖം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിട്ടും അശുദ്ധാത്മാവ് വന്നപ്പോ മനുഷ്യൻ ആ ശക്തിക്ക് വിധേയപ്പെട്ടു പോകും. അപ്പൊ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യർക്ക് സാധാരണ മനുഷ്യരെക്കാൾ ബലവും ശക്തിയാണ്. അതുകൊണ്ട് എവരെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞവനെ തന്നെയല്ല അവൻ ചങ്ങലയൊക്കെ പൊട്ടിച്ചു നടക്കുക, അങ്ങനെ നടക്കുന്ന. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യര് സത്യത്തിൽ അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അതാണല്ലോ ഇങ്ങനൊരു മനുഷ്യൻ ഉണ്ട് കഥ പറയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്, സാധാരണ മനുഷ്യരെക്കാൾ ശക്തിയുള്ളവർ. അവർ സമൂഹത്തെ നിയന്ത്രിക്കുന്നവർ, സമൂഹം നല്ല മനുഷ്യർക്ക് ദൈവാത്മാവുള്ളവർക്ക് നിയന്ത്രിക്കാൻ സാധ്യമാകാത്ത രീതിയിൽ പോകുന്ന കുറെ മനുഷ്യർ ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ കാണും അവിടെ. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഇവന്റെ പ്രത്യേകത. ഇത് സത്യത്തിൽ ഇത് നമ്മുടെ ഇടയിലൊക്കെ ഉള്ള മനുഷ്യരാണ്. ചിലപ്പോൾ നമ്മളും ഒക്കെ ഇങ്ങനെയൊക്കെ ആയി പോയി. ചിലപ്പോൾ ഇവന്റെ പ്രത്യേകത, ഇവൻ ശവക്കല്ലറകളിൽ താമസിക്കുന്നു. നമുക്കറിയാം ശവക്കല്ലറകളുടെ പ്രത്യേകത എന്ന് നമ്മൾ ശ്മശാന മൂകത എന്ന് പറയല്ലേ. ശ്മശാന മൂകത എന്ന് പറഞ്ഞാൽ ശവക്കല്ലറയുടെ പ്രത്യേകത എന്തായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? അവിടെ നിശബ്ദത, അവിടെ ശബ്ദമില്ല. ചില വീടുകളിൽ പോയി കഴിഞ്ഞാലേ ഈ പ്രശ്നമുണ്ട്. ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, ആരും ആരും സംസാരിക്കാറില്ല. ശ്മശാന മൂകതയാണ്. അപ്പൻ ഒരിടത്തിരിക്കുന്നു, അമ്മ ഒരിടത്തിരിക്കുന്നു, മക്കള് അവരവരുടെ റൂമുകളിലിരിക്കുന്നു. ശ്മശാന മുഖതയാണ്. എല്ലാം കമ്പ്യൂട്ടറിന്റെ മുമ്പിലും ടെക്സ്റ്റ് മെസ്സേജിന്റെ ഇതുമൊക്കെ ശബ്ദങ്ങളേ ഉള്ളൂ. സത്യത്തിൽ ഈ ശവക്കല്ലറകളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് തുല്യരായിട്ട് നമ്മളിലും ഇപ്പൊ ജീവിക്കുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. ഇനി അവന്റെ സ്വഭാവം കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ ശവക്കല്ലറകളിലാണോ എന്നുള്ളത്. ഇവന് അവന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഏകദേശം ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പലരും താമസിക്കുന്ന ഭവനങ്ങൾ ഈ ശ്മശാനമോ. ഇനി ഒച്ച ഉണ്ടെങ്കിൽ തന്നെ അത് പൂരപ്പറമ്പിൽ ഒച്ചയാ. പിന്നെ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ, ഒന്നീ നിശബ്ദത അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ ഒച്ചയേ ഉണ്ടാവുള്ളൂ. ഇതിലേതെങ്കിലും ഉള്ള ഉണ്ടാവും. അല്ലാതെ ഒരു സാധാരണ സംസാരം ഉണ്ടാകുന്നു. അപ്പൊ ഈ പ്രശ്നം വരാൻ അശുദ്ധാത്മാവിന്റെ ബാധിച്ച മനുഷ്യരുടെ വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക്. ഇനി എന്താ നോക്കാം, നമുക്ക് യവൻ ഇടവിടാതെ നിലവിളിച്ചു. അപ്പൊ നിശബ്ദമായ സ്ഥലമാണ് അവൻ താമസിക്കുന്നത്, പക്ഷെ അവൻ ഇടവിടാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ചില മനുഷ്യരില്ലേ ഒരിക്കലും സന്തോഷത്തിന്റെ കാര്യങ്ങൾ പറയാറില്ല, അല്ലെ, പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകത്തില്ല, സന്തോഷമില്ല, എപ്പോഴും എന്തുവാ അതിന് പരാധീനതയും ദുഃഖവും അങ്ങനെയൊക്കെയുള്ള പറച്ചിലുകളൊക്കെ ആയിട്ട് കംപ്ലയിൻസും പരാതിയും ഇത് മാത്രമായിട്ട് കഴിയുന്ന ചില മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ പറ്റി ഇവിടെ എന്താ പറയുന്നത്, അങ്ങനെയുള്ള മനുഷ്യന്റെ പ്രത്യേകതയാണ് അവൻ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനാണ്. അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ അവൻ മറ്റുള്ളവരോട് നിശബ്ദതയിലാണ്, സംസാരിക്കാതെ ശവക്കല്ലറകളിൽ താമസിക്കുന്ന പോലെ. പിന്നെ അവൻ അവിടെ ഒരു ശബ്ദമുണ്ടെങ്കിൽ ഇതാ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെ പഴി പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിലവിളികളുടെ ശബ്ദം, പരാതികളുടെ ദുഃഖം അങ്ങനെയുള്ള വിഷയം. സത്യത്തിൽ ദൈവം നമ്മുടെ നാവിന്റെ, ഈ മൃഗങ്ങൾക്കൊക്കെ നാവിന് ചലനശേഷിയുണ്ട്, നാവിന്റെ ചലനശേഷി മൃഗങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം സൗണ്ട് ഉണ്ടാക്കുന്നത് നമുക്കറിയാം, അതിന്റെ അതിന്റെ ശബ്ദം, അത് ചില ഒരു അതിനൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള സ്കില്ല, അതിന്റെ കമ്മ്യൂണിക്കേഷന്റെ ലിമിറ്റഡാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല, അതിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. പക്ഷേ നമ്മുടെ നാവിന്റെ ചലനശക്തി കൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ ഈ മലയാളം ന്യൂസ് കേൾക്കുമ്പോൾ കേരളത്തിലെ കോഴിക്കോട് നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ ഇത് കാണുകയായിരുന്നു, അത് കാണുന്നു. അവിടെ ഈ കൊച്ചു കുട്ടികൾ വന്ന് അവർ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ, പാട്ടുകൾ, മറ്റു കൊച്ചു കുഞ്ഞുങ്ങൾ, വളരെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ അവിടെ അവതരിപ്പിക്കുന്ന അവരുടെ നാവിന്റെ ചലനശക്തി അവർ പ്രയോജനപ്പെടുത്തി അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ നല്ലവരം എന്ന് പറയുന്നത് അമേസിംഗ് എന്ന് നമ്മൾ പറയും. ഭയങ്കരമായിട്ടുള്ള കൊച്ചു കുട്ടികൾ ചെയ്യുന്ന അവരുടെ പെർഫോമൻസ് തന്നെയല്ല, ചിലർ അവതരിപ്പിക്കുന്ന മറ്റ് ഈ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള മറ്റ് പ്രോഗ്രാംസ്, മിമിക്രിയൊക്കെ ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും ഇങ്ങനെയുള്ളവരൊക്കെ സത്യത്തിൽ അവരുടെ നമുക്ക് സംശയം ഒരുക്കി അവരാണെന്ന് തന്നെ, അതുപോലെ തന്നെ ഒരു ഒരു ശകലം പോലും വ്യത്യാസമില്ലാതെ ആ നാവിന്റെ, മനുഷ്യന് കൊടുത്തിരിക്കുന്ന നാവിന്റെ ചലനശേഷി എന്ന് പറയുന്നത് എന്ത് ഭയങ്കരമാണ്, അതിന്റെ പവർ എന്ന് പറയുന്നു എന്ത് ഭയങ്കരമാണ്. ഇത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാതെ വരും, നല്ല രീതിയിൽ അത് അത് ഭംഗിയായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതിന്, മനുഷ്യർക്ക് നന്മയുണ്ടാകുന്നതിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരും. നിലവിളിച്ചും, മലയാളത്തിൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു പദമുണ്ട്, പാഴാങ്ങം പറഞ്ഞു അല്ലേ, ആ പദം വടക്കൊക്കെ ഉപയോഗിക്കുന്ന പദമാണോ അതോ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ ഉള്ളോ, ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ ഉള്ളായിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദുഃഖവും ദുരിതവും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അങ്ങനെ 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 സംസാരിക്കും, അങ്ങനെ സംസാരിക്കും. ചിലരുടെ നാവിന്റെ ശക്തി ചിലർ ഉപയോഗിക്കുന്നത് അത് സമൂഹത്തിൽ തീ വിതറുന്നതിനാണ്, സമൂഹത്തിൽ തീ വിതറുന്നതിനാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹാ നാവിനെ പറ്റി പറയുന്നത് നാവ് തീയാണെന്ന് പറയും, നാവ് തീയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് കരസ്ഥമായിട്ട് പല പ്രസംഗങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നാക്ക് എപ്പോഴും വെള്ളത്തിലിട്ടിരിക്കുന്നത്, നാക്ക് തീ ആയതുകൊണ്ടാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും നാക്ക് അത് എപ്പോഴും വെള്ളത്തിലാണ് കിടക്കുന്നത്, അത് തീ പിടിക്കാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ടാണ് അത് അത് അതിന് അതിന് ഗേറ്റും അടപ്പും ഒക്കെ ഉള്ളത്. പല്ല് ചുണ്ട ഇതൊക്കെ എന്ന് പറയുന്ന ഈ നാവിനെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി എത്ര വലിയ വലിയ ഹാർഡായിട്ടുള്ള വേലിയല്ലേ, അത് വളരെ ഹാർഡായിട്ടുള്ള വേലിയാണ്, വെള്ളത്തിലാണ് ഇതൊക്കെ. നാവ് അത് തീയാണ്, അത് ഭയങ്കര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവയവമായതുകൊണ്ടാണ് മറ്റ് പുറത്ത് ബാഹ്യമായിട്ടുള്ള അവയവങ്ങളെ കാൾ സൂക്ഷ്മതയോടെ നാവ് മാത്രം ചിത്രയും വേലിയും പിന്നെ ഷട്ടറും വേലിയും ഒരു ഷട്ടർ കഴിഞ്ഞ് ഈ എന്തുവാ നമ്മുടെ ബാങ്കിന്റെ ലോക്കർ പോലെയല്ലേ നാം സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ വളരെ ബാങ്കിന്റെ വളരെ എത്ര എത്ര മൂത്ത് തുറന്നകത്ത് നാവ് കയറുന്ന നാവ് വരുന്ന, പക്ഷെ അത് ഒരു പുറത്ത് ബാക്കി അവയവുമാണ്, ബാഹ്യമായ അവയവുമാണ്. അപ്പോ അത്ര ഭംഗിയായിട്ട് ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. തന്നെയല്ല അത് വെള്ളത്തിലാണ് തീ പിടിക്കാൻ സാധ്യതയുണ്ടായത്. അപ്പൊ അത് അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാത്ത മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, അവൻ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനാണ്, നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. നാം എപ്പോഴും നിലവിളിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മനുഷ്യൻ അവൻ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനാണ്. അവൻ ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോകും. അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ മറ്റൊരു പ്രത്യേകത, അവൻ തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോകും. അതാണല്ലോ ചില മനുഷ്യർക്ക്, ചില മനുഷ്യർ സ്വയം ഉപദ്രവിക്കും, സ്വയം ശരീരത്തെ ഉപദ്രവിക്കും. അതൊരു മെന്റൽ ഡിസോർഡറാണ് അല്ലെ. അതിപ്പോ സൈക്കോളജി പഠിച്ചിട്ടുള്ളവർക്കറിയാം, ചില മെന്റൽ ഡിസോർഡർ ഉണ്ടായി കഴിയുമ്പോൾ അവര് ശരീരം മുറിവുണ്ടാക്കും, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ശരീരത്തെ ദണ്ഡിപ്പിക്കും, ശരീരത്തെ ദണ്ഡിപ്പിക്കും. അങ്ങനെ അത് മാത്രമല്ല ഈ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത്, ഇത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഈ ശരീരത്തോട് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന എല്ലാം ശരീരത്തെ ദണ്ഡിപ്പിക്കുക. അത് പുകവലിയാണെങ്കിലും മദ്യപാനം ആണെങ്കിലും അങ്ങനെയുള്ള സംഗതികൾ, അല്ലെങ്കിൽ ഈ ശരീരം ഭംഗിയായി സൂക്ഷിക്കാതെ വരുന്ന ഉപയോഗിക്കുന്ന എല്ലാ സംഗതികളും, എല്ലാ സംഗതികളും സ്വയം നശിക്കുന്ന ശരീരം കല്ലുകൊണ്ട് ചതിക്കുന്ന ചതച്ചിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം നശിക്കുന്ന മനുഷ്യന്റെ കാര്യമാണ്. സ്വയം നശിക്കുന്ന മനുഷ്യൻ, എന്റെ അപ്പുറത്തിരിക്കുന്ന അച്ഛന് 85 വയസ്സായി, അച്ഛന് ഡയബറ്റീസും ഇല്ല, പ്രഷറും ഇല്ല, ഒരു ഒരു വിഷയമായി. അച്ഛൻ ഇപ്പോഴും രാവിലെ 5 മൈൽ നടന്നിട്ടുണ്ട്. ജോൺ ഗ്യൂർഗീസ് അച്ഛനാണ് എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത്. അച്ഛന്റെ കാര്യം ഞാൻ പറയും. അച്ഛന് എല്ലാം എത്ര മൈൽ നടക്കും വെച്ചാൽ 3 മൈൽ നടക്കും. ഈ 85-ാമത്തെ വയസ്സിൽ 3 മൈല് നടന്ന് ശരീരം സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ശരീരത്തെ ദണ്ഡിപ്പിക്കുകയും ശരീരം സൂക്ഷിക്കുകയും ചെയ്യുന്നത് അത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ്. ശരീരം ദൈവം തന്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവന്റെ ജീവശ്വാസമൂടി അവന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ ശരീരം ഒരിക്കലും ദണ്ഡിപ്പിക്കുവാൻ പാടില്ല. ഹിന്ദുക്കളുടെ ഒരു മുസ്ലിങ്ങളുടെ ഒരു വിഭാഗത്തിലുണ്ടല്ലോ, അവരുടെ മുഹറം പെരുന്നാൾ വരുമ്പോ അവർ ചെയ്യുന്നത് എന്താണെന്നറിയാം, ചെയിൻ കൊണ്ട് ശരീരത്തെ ദണ്ഡിപ്പിക്കും, അടിക്കും. ചെയിനല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവിനകത്ത് ബ്ലേഡ് അതിന്റെ കീഴ് അതിനകത്ത് വച്ചിട്ട് ബ്ലേഡ് വെച്ച് അടിക്കും. അങ്ങനെ ശരീരം മുറിച്ച് രക്തം ചിന്തും. അങ്ങനെ പ്രൊസഷനായിട്ട് അങ്ങനെ രക്തം ഷർട്ട് കൂറിയിട്ടിട്ട് ഇതിങ്ങനെ അടിച്ച് രക്തം ചീന്തി ഈ രക്തം തെറിപ്പിച്ച് അങ്ങനെ പോകുന്ന അത് ആ മുഹറത്തിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന അത് നല്ലതാണെന്നാണ്, അല്ലെങ്കിൽ ആത്മാവിന്റെ മോക്ഷത്തിന് അത് നല്ലതാണെന്നാണ് അവരുടെ വിശ്വാസം. മുഹറം ഫെസ്റ്റിവലി സാധാരണ മുസ്ലിങ്ങളിൽ ചെയ്യുന്ന സംഗതിയാണ്. പക്ഷെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ പ്രത്യേകിച്ചും ശരീരത്തെ ശിക്ഷിക്കാൻ പഠിപ്പിക്കുന്നില്ല. കാര്യം അത് ദൈവത്തിന്റെ ആലയമാണ്. എന്നാൽ ശിക്ഷ ഇല്ല, ശിക്ഷണമുണ്ട്. ശിക്ഷയും ശിക്ഷണവും തമ്മിൽ വ്യത്യാസം. ശിക്ഷ എന്ന് പറയുന്ന പണിഷ്മെന്റ്, ശിക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, ഡിസിപ്ലിനുണ്ട്, ശിക്ഷണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 3 നോമ്പിലേക്ക് വരിക, വലിയ നോമ്പിലേക്ക്, അത് കഴിഞ്ഞ് 18 ദിവസം കഴിയുമ്പോ വലിയ നോമ്പിലേക്ക് വരിക. ആ നോമ്പിലേക്ക് അതിലേക്ക് വരുമ്പോ 3 നോമ്പിൽ രാവിലെ നമ്മൾ ഉപവാസമുണ്ട്, മറ്റേ ഫാറ്റി അല്ല മീറ്റ് മീന് പാല് മുട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വർജിക്കുന്നു, നമ്മൾ കുമ്പിടുന്നു, പ്രാർത്ഥനകൾക്ക് കുമ്പിടുന്നു. ഇതൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളെ കഴിക്കുന്നതിന് വേണ്ടി നാം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ശരീരത്തെ ശിക്ഷണം ചെയ്യുന്ന, ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അതിന്റെ കൂടെ അതുണ്ട്. അത് അത് ഡിസിപ്ലിൻ ചെയ്യുന്നതാണ്, ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ്, ശരീരം എന്ന് പറയുന്നത് വ്യക്തിയല്ലല്ലോ, കാര്യം അതുകൊണ്ടാണല്ലോ മണ്ണ് ശരീരം മണ്ണായിട്ട് പോകുന്നത്. വ്യക്തി എന്ന് പറയുന്നത് അതിനപ്പുറത്തായിട്ടുള്ളതാണ്. ആ വ്യക്തിക്ക് ഈ ശരീരത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശക്തി നമ്മൾ ആർജിച്ചെടുക്കുക. ഇപ്പോൾ നോമ്പിൽ ഭക്ഷണം വെടിഞ്ഞ്, ഭക്ഷണ വസ്തുക്കൾ വെടിഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള വസ്തുക്കൾ വെടിഞ്ഞ് നാം ശരീരത്തെ നമ്മൾ ശിക്ഷണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ നമ്മൾ ശിക്ഷണം ചെയ്തെടുക്കുക. വേണ്ട, നോ 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 എന്ന് പറയാം. അല്ലെങ്കിൽ കൗവയുടെ അടുക്കൽ പാമ്പ് ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോ നോ എന്ന് പറയാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാ? ശരീരത്തിന്റെ ശിക്ഷണം കറക്റ്റായിട്ട് നേടാൻ സാധിക്കാതെ പോയത്. പ്രലോഭിപ്പിക്കുന്ന വസ്തുക്കളിലേക്ക്, പ്രലോഭനങ്ങളിലേക്ക് ശരീരം പോകാതിരിക്കാൻ നാം ശിക്ഷണം ചെയ്യുന്നു. അത് നമ്മുടെ റിലീജിയസ് ട്രഡീഷനിലും ക്രിസ്ത്യൻ ട്രഡീഷനിലും പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ വച്ചിരിക്കുകയാണ്, ഈ ശരീരത്തെ ശിക്ഷണം ചെയ്യുന്നത്. നമ്മളിപ്പോ ഈ ശരീരത്തെ ശിക്ഷണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എന്തുവാ ജിംനേഷ്യത്തിൽ പോയി എക്സർസൈസ് ചെയ്യുന്നു മാത്രമാണ്. അതല്ല കാര്യം, ഇത് ഒരു റിലീജിയസ് എക്സർസൈസിന്റെ ഭാഗമാക്കിയിരിക്കുക. കാരണം ഇത് ദൈവത്തിന്റെ ആലയമാണ് ശരീരം എന്നുള്ളത്. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു അതിന്റെ ആ ശരീരത്തെ സൂക്ഷിക്കുന്നതിന് തന്നെ ഒരു അതിന്റെ ഒരു ആധ്യാത്മികതയുണ്ട്. അതുകൊണ്ട് അതിനെ ശിക്ഷണം ചെയ്യിക്കുന്നു. നമ്മുടെ ശരീരത്തെ നാം ശിക്ഷണം ചെയ്യും. സ്വയം നശിക്കുന്ന മനുഷ്യന്റെ കഥ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അവൻ കല്ലറകളിൽ താമസിച്ചുകൊണ്ട് അവന്റെ നാവ് കൊണ്ട് അവന് ലഭിച്ചിരിക്കുന്ന നാവിന്റെ ചലനശേഷി അനുഗ്രഹമായിട്ട് അവൻ ഉപയോഗിക്കാൻ സാധിക്കാത്ത, നമുക്കറിയത്തില്ലേ നമ്മുടെ സമൂഹത്തിൽ എത്ര മനുഷ്യർ കൊണ്ട് സംസാരിക്കാൻ സാധിക്കാതിരിക്കും. അനേകം മനുഷ്യർക്ക് അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ചിന്തകളും ഒക്കെ മറ്റുള്ളവരോട് പറയുന്നതിന് വേണ്ടി ആംഗ്യഭാഷയോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. സംസാരിക്കാൻ സാധിക്കാതെ വരുന്നു, സംസാരശേഷി ഇല്ലാത്തത്. പക്ഷെ നമുക്ക് നമ്മുടെ നാവിന്റെ ദൈവം ചലനശേഷി തന്നെ, പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, അത് ഭംഗിയായിട്ടല്ല, അനുഗ്രഹകരമായിട്ടല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഗദരദേശത്ത് താമസിച്ച ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യർക്കില്ല. രണ്ടാമത്, സ്വയം നമ്മുടെ ശരീരത്തെ നാം ബന്ധിപ്പിക്കുന്നു, സ്വയം ശരീരത്തെ നശിപ്പിക്കുന്ന മനുഷ്യനാണെങ്കിൽ നാം മരിച്ച ഗദരദേശത്ത് താമസിക്കുന്ന മരിച്ച മനുഷ്യന് തുല്യനായിട്ടുള്ളവൻ. ഇവൻ എന്ത് ചെയ്തു? തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കം നിലവിളിച്ചു, യേശുവെ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് പറഞ്ഞു. ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യരുടെ മറ്റൊരു പ്രത്യേകത ദൈവം മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്നവനാണെന്നുള്ളത്. നമുക്കറിയത്തില്ല, നമുക്കുള്ളത് കാരണം ചിലപ്പോഴൊക്കെ തോന്നും ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നു. ദൈവം എന്താണ്? ദൈവം മനുഷ്യനെ പണിഷ് ചെയ്യും. പല കാര്യങ്ങളും നമ്മൾ ശിക്ഷയായിട്ടായിരുന്നു. മുമ്പ് പറഞ്ഞല്ലോ, ശിക്ഷയുമുണ്ട്, ശിക്ഷണമുണ്ട്. അപ്പൊ നാം ദൈവത്തെ നാം ശിക്ഷണം എടുക്കണം, നാം ശിക്ഷണം ചെയ്യണം. ശരീരത്തെ, ആത്മാവിനെ നാം ശിക്ഷണം ചെയ്തെടുക്കണം. അങ്ങനെ നാം ശിക്ഷണം ചെയ്യാതെ വരുമ്പോ ദൈവം ശിക്ഷണം, ദൈവത്തിന്റെ വകുപ്പിൽ നിന്ന് ചില ശിക്ഷണങ്ങളാണ്. അതിനെ ശിക്ഷയായിട്ട് കാണാൻ പാടില്ല, കാര്യം നാം ചെയ്യേണ്ട ശിക്ഷണം നാം ചെയ്യാതെ വരുമ്പോ അത് വ്യക്തിപരമായിട്ടോ കളക്റ്റീവായിട്ടോ, കളക്റ്റീവായിട്ടോ കാര്യം നാം ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ ഒരു പക്ഷെ ഒരു സമൂഹമായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു അതുകൊണ്ട് അതിന്റെ ആ ശിക്ഷണം ഉണ്ടാകുന്നു. ശിക്ഷണം വ്യക്തിപരമായിട്ട് നമുക്ക് ഉണ്ടാകാതെ വരുമ്പോ ശിക്ഷണം ദൈവത്തിൽ നിന്നോ ഉണ്ടാകും. അതിനെ അതിനെ നമ്മൾ ശിക്ഷയായിട്ട് കാണാൻ പാടില്ല. അതുകൊണ്ട് അവൻ വിചാരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഉണ്ടാകുന്ന ശിക്ഷണങ്ങളെ അവൻ ശിക്ഷയായിട്ട് കാണുന്നു. അതുകൊണ്ട് അവൻ പറയുന്നു, നീ ഇവിടെ നിന്ന് പോ, നീ ഞങ്ങളെ ശിക്ഷിക്കുന്നവനാണ്, നീ ഞങ്ങളെ ശിക്ഷിക്കുന്നവനാണെന്ന് പറയും. എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. യേശു അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോകാൻ യേശു കൽപ്പിച്ചിരുന്നു. എന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടിച്ചെത്തു. അവ ഏകദേശം 2000 പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കണ്മാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്നു. ലെഗിയോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ പ്രത്യേകതയാണ്. അശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞ് നല്ല ആത്മാവായി കഴിയുമ്പോഴുള്ള, അല്ലെങ്കിൽ നല്ല മനുഷ്യൻ, സാധാരണ മനുഷ്യന്റെ പ്രത്യേകത. നല്ല ആത്മാവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? സാധാരണ മനുഷ്യനായി എന്നുള്ളതാ. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്റെ പ്രത്യേകത എന്താ? അവൻ സുബോധത്തോടെ ഇരുന്നു. അവൻ വസ്ത്രം നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സുബോധം പൂണ്ടിരുന്നു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടുപോകാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അവൻ പടക ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യൻ താനും കൂടെ പോരട്ടെ എന്ന് ചോദിച്ചു. അശുദ്ധാത്മാവിൽ നിന്നും സാധാരണ മനുഷ്യനായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, യേശു ക്രിസ്തുവിനോടുകൂടി പോകാനുള്ള താല്പര്യം, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം അവൻ വർദ്ധിക്കുന്നു. അത്രയും നേരം അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നീ ഞങ്ങളെ വിട്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? നീ ഞങ്ങളെ വിട്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ, നീ ഞങ്ങളുടെ സ്ഥലത്തു നിന്ന്, വില്ലേജിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇപ്പൊ പറയുന്നു, ഞാനും നിന്റെ കൂടെ പോരട്ടെ എന്നവർ. ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ആത്മീയ കാര്യം ഞാനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിച്ചായിരുന്നു. യേശു അവനോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോയി, നീ നിന്റെ ആത്മീയ ജീവിതത്തിന് നല്ല ഒരു സ്ഥലം, പ്രധാനപ്പെട്ടത് പ്രൈമറി പ്ലേസ് ഓഫ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഈസ് യുവർ ഹോം. ദ പ്രൈമറി പ്ലേസ് ഓഫ് യുവർ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഈസ് യുവർ ഹോം. അതുകൊണ്ടാണ് നമ്മുടെ ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസിന്റെ തീം ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഭവനം ദേവാലയമാകും. ഭവനം ദേവാലയമാകുന്നു എന്നുള്ളതാണ്. യുവർ ഹോം എ ചർച്ച് എന്നുള്ളതാണ് ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസിന്റെ തീം. കുടുംബം ആണ് ദേവാലയം. ചില അച്ഛന്മാര് പ്രസംഗിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എന്തുവാ, ചില മനുഷ്യർ പള്ളി വന്ന് വഴക്കുണ്ടാക്കും. അതിന്റെ കാര്യം എന്താണെന്നറിയാം? ആ ഒരു വീട്ടിലെ വഴക്കുകളാണ് പള്ളി കൊണ്ട് തീർക്കുന്നതെന്ന് അല്ലേ? അപ്പൊ പള്ളി ദേവാലയമായി കഴിഞ്ഞാൽ ദേവാലയം ശാന്തമാകും. അതുകൊണ്ട് ഭവനം, ഒരു നമ്മുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റിന്റെ പ്രൈമറി ടെമ്പിൾ എന്ന് പറയുന്നത് വീടാണ്. നമ്മുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റിന്റെ പ്രൈമറി ആയിട്ടുള്ള പ്ലേസ് വീടാ. അതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, നീ എന്റെ കൂടെ വരുന്നതിന് മുമ്പ് നീ നിന്റെ ഭവനത്തിൽ പോയി, നിന്റെ അവിടെ പോയി താമസിക്കണം. അവിടെ നിനക്ക് വളരേണ്ടതായ
മെന്റൽ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വലിയ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഉണ്ട്. നിന്റെ ഭവനം ദേവാലയമായിട്ട് മാറും, നിന്റെ ഭവനം വിശുദ്ധമായിട്ട് മാറും, അത് ദേവാലയമായിട്ട് മാറും. ഇത്രയും നാള് നീ ആയിട്ടിരുന്ന ഈ മൂകതയുടെയും ബഹളത്തിന്റെയും അവസ്ഥയിൽ അവൻ കലറയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒന്നിൽ മൂകത, അല്ലെങ്കിൽ അവൻ കിടന്ന് നിലവിളിക്കുന്ന നിലവിളി, മൂകതയുടെയും നിലവിളിയുടെയും അവസ്ഥയിൽ നിന്ന് നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്ന എന്താ, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ നിലവിളിയും മൂകതയല്ല, മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദം. അങ്ങനെയുള്ള ഒരു ഭവനാന്തരീക്ഷം നിശ്ചയിക്കും. എന്റെ ഭവനം അങ്ങനെയായി മാറണം എന്ന് കർത്താവ് അവനോട്. എതിരദേശത്ത് താമസിച്ച ഈ ഭൂതഗ്രസ്തനായ മനുഷ്യനോട് എന്റെ ഈ സ്വഭാവങ്ങൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോ നമ്മളിൽ പലരും, അല്ലെങ്കിൽ നാം തന്നെ ചിലപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആണ് എന്നുള്ളത് ഓർക്കുകയും അവന്റെ ഈ തിരിച്ചുവരവ് പോലെ ഒരു തിരിച്ചുവരവ്, സുബോധത്തോടെയുള്ള ഒരു തിരിച്ചുവരവ് നമുക്ക് ഇടയാകണം എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വേദഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. ഞാൻ ഈ അടുത്ത നാളെ നാട്ടിലേക്ക് പോവുകയാണ്. സിനഡിനെ സംബന്ധിക്കാനും മറ്റ് പല കാര്യങ്ങൾക്കുമായിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. വഴിക്ക് രണ്ടു മൂന്നാഴ്ച യൂറോപ്പിലും ഉണ്ട്. അത് കഴിഞ്ഞ് നാട്ടിലെത്തുകയും പിന്നെ ഹോളി വീക്കിന് ബോംബെയിലായതു ബോംബെ ദാദർ പള്ളിയിൽ, അതോടെ കഴിഞ്ഞ് ഹോളി വീക്ക് കൂടെ കഴിഞ്ഞ് ഈസ്റ്റർ കഴിഞ്ഞ് പിന്നെ ഇവിടേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് വെനസ്ഡേ പ്രയറിൽ സംബന്ധിക്കാനായിട്ട് പക്ഷേ സാധിച്ചു വന്ന് വരികയില്ല എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് അറിയാം.
പാഠപുസ്തകത്തിലെ 75-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 75-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന പാടാം. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാൻ. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാൻ. എൻ ജീവിത ജീവിത
മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ഇതിലെ ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ ഇന്നത്തെ മനുഷ്യന്റെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തുകയും അതിൽ നിന്ന് നല്ല ചില ചിന്തകൾ അഭിരന്യ തിരുമനസ്സുകൊണ്ട് നമ്മോട് പങ്കുവെക്കുകയും ചെയ്തു. ഇനിയും തിരുമേനി ഓർപ്പിച്ചതുപോലെ കുറെ നാളുകൾ കുറച്ച് ആഴ്ചകൾ തിരുമേനിയുടെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഇല്ല എന്നുള്ളതറിയാം. പ്രത്യേകമായിട്ട് തിരുമേനിയുടെ വാക്കുകൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ധാരാളം വൈദികരാൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അനുഗ്രഹീതമാണ്. എല്ലാ വൈദികരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് നൽകിയതായിരിക്കുന്ന പേരുകൾ വായിക്കുന്നു. ജേക്കബ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ജേക്കബിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇടിച്ചെറിയ കുഞ്ഞുമോൾ, പാപ്പച്ചൻ എന്നിവരെ പ്രത്യേകമായിട്ട് ഓർക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുന്നു. ആരോഗ്യങ്ങളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മുടെ മനസ്സിലും ചിന്തയിലും അറിവിലുമുള്ള എല്ലാ രോഗികളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദിനംതോറും തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അവിടുത്തെ വലിയ കൃപകൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിന്റെ സന്നിധിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് കൂടുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം നൽകിയ വിലയേറിയ അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ പരിപാലിച്ചല്ലോ. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ വിടുവിക്കുകയും നിന്നെ പാടി മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ അവസരം ഞങ്ങൾക്കായി ക്രമീകരിക്കുകയും ചെയ്ത കൃപകളെയോർത്ത് നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നന്ദിയുള്ളവരായി ജീവിപ്പാനും അവിടുന്ന് നൽകുന്ന നന്മകളെ കാണുവാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും പ്രത്യാശപൂർവം നിങ്ങളിലേക്ക് നോക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കണം. പ്രത്യേകാൽ രോഗികളായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നവരെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് അവരുടെ രോഗാവസ്ഥയെ കാണണമേ, സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവരെ ഒരുക്കണമേ. അവിടെ എല്ലാ മരുന്നുകളിലും പരിശോധനകളിലും അവിടുത്തെ സാന്നിധ്യം കൂടിയിരുന്ന ദൈവമേ, സൗഖ്യത്തിന് മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സംഗതിയാക്കണമേ. നാഥ, നിന്നെ തൊട്ടവരും നീ തൊട്ടവരുമായ അനേകരെ സൗഖ്യമാക്കിയതായി തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസത്തോടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും സാക്ഷാൽ സൗഖ്യത്തോടെ മടക്കി അയക്കുന്ന ദൈവമേ, ഞങ്ങളുടെ എല്ലാ രോഗികളെയും അവിടുന്ന് തൊടയണമേ. സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവർക്കെല്ലാം അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയോർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ കർത്താവ് നിന്റെ സന്നിധിയിൽ ഒത്തുകൂടുവാനും നിന്നിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നൽകുന്ന ഈ വിലയേറിയ അവസരത്തിന് ആസ്വദിക്കും. തുടർന്നും തിരസ്ഥാനത്താൽ കാര്യങ്ങൾ ഓരോരുത്തരെയും നയിക്കണം. ഇതിനെ നയിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളെ യാത്ര തിരിക്കു തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാത്രയിലും പോകുന്ന എല്ലാ സ്ഥാനങ്ങളിലും അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി കൂടെ ഇരുന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും അനുഗ്രഹകരമായി ഇരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകുമാറാകണമേ. ഇത് കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൂടി അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവെ തുടർന്നും അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വിവിധ ആവശ്യങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങൾക്കും അവിടുന്ന് മതിയായ ദൈവമായിരിക്കണമേ. കർത്താവ് നല്ല ആവശ്യങ്ങളെ സാധിപ്പിക്കുകയും നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള നല്ല മുഖാന്തരങ്ങളായി അവ തീർക്കുകയും ചെയ്യണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കഷ്ടതയും പീഡനവും ഏൽക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇടയിൽ നടക്കുന്ന എല്ലാ ഉദ്ധാരണ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ആവശ്യമായ ശക്തിയും അനുകൂല സാഹചര്യങ്ങളും അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ. പ്രത്യേകിച്ച് സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. നിങ്ങളെല്ലാം വാങ്ങിപ്പോയിരിക്കുന്നവരെയും സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സമ്മർദ്ദവും ആവാസവും ദൈവമേ ഞങ്ങളെല്ലാവരോടും ഭവനങ്ങളിലും ചിത്രങ്ങളിലുമായി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടല്ലോ എല്ലാ പ്രാർത്ഥനകളോടും വ്യാജനങ്ങളോടും പ്രത്യേകമായിട്ട് ഞങ്ങൾ എന്ന പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി ചികിത്സയിലായിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിയോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ തിരുമേനിയുടെ യാത്ര ഓർക്കുക. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന്, റെക്കോർഡ് ചെയ്യുന്ന മനോജ്, ദിനം തോറും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും പ്രത്യേക സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുക. കൂടുതൽ ആളുകൾ ഇതിൽ സംബന്ധിക്കുവാനും അത് നമുക്ക് അനുഗ്രഹമായി തീരുവാനും തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ദൈവം നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.